ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്. നമ്മൾ ഏതെല്ലാം ഫീൽഡിലാണ് ഫോട്ടോ ജേർണലിസത്തിൻ്റെ ഒരു പ്രസരിപ്പെന്ന് പറയുന്നത്, ഇഫ് യു ആർ സീരിയസ് ഫോട്ടോ ജേർണലിസ്റ്റ് യു ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ആസ് ദെർ ആർ സെവറൽ ഫോട്ടോ ജേർണലിസ്റ്റ് ഫീൽഡ് ദാറ്റ് യു മേ ബി അസൈൻഡ് ടു. ഒത്തിരി ഫീൽഡുണ്ട്, ഏതിരി വേണേൽ നിങ്ങൾക്ക് ജേർണലിസത്തിൻ്റെ സാധ്യതകളില്ലാത്ത ഒരു ഫീൽഡ് ഇന്നില്ല, എന്തോ ഒരു ഫീൽഡാണുള്ളത്. പ്രധാനമായിട്ടും വരുന്നത് ജനറൽ ന്യൂസ്, ജനറൽ ന്യൂസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു നമ്മളൊരു പിന്നെ മനോരമയിലും മാതൃഭൂമി അങ്ങനെ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെയാണ് അവരാദ്യം അത് അതാണ് ടു എവരി ദാറ്റ് പ്ലാൻഡ് ഹെഡ് ഓഫ് ടൈം എക്സ്പ്ലൈൻ ആർ പ്രസ് കോൺഫറൻസ് പ്രൊഡക്റ്റ് ലോഞ്ചിങ് സെറമോണിയൽ ആൻഡ് ഫണ്ട് റേസിങ് ഡിന്നേഴ്സ് ഇങ്ങനെ പല പ്രോഗ്രാമും സാധാരണ ലെവലിൽ. പിന്നെ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഒരു ജേർണലിസ്റ്റിന് അവൻ്റെ അന്നത്തെ അസൈൻമെൻറ്റ് ചിലപ്പോൾ ഇന്ന് ചിലപ്പം ഓഫീസിലൊന്നും പോകാതെ തന്നെ നേരെ പിന്നെ ക്യാമറ എടുത്തിട്ട് അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാം, അവരുടെ വണ്ടിയിൽ ബൈക്കൊക്കെ ആയിരിക്കും മിക്കവരും ഉപയോഗിക്കുന്നത്. അവർ ക്യാമറ തോളം ഇട്ടിട്ട് ടൗണിലേക്ക് പോകും, ചിലപ്പോൾ ഒരു മന്ത്രിയുടെ പ്രോഗ്രാം എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇന്നൊരു ലോഞ്ചിങ് ഉണ്ട്. ഇങ്ങനെ അവർക്ക് ഒരേക്കാർക്കും ഫോട്ടോഗ്രാഫർ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം അസൈൻമെൻറ്റ് ചെയ്തു തരും, നിങ്ങൾക്ക് ഇന്ന ജോലി ചെയ്യണം. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണെങ്കിലും നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ അവർ അസൈൻമെൻറ്റ് ചെയ്യും, അല്ലെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അസൈൻമെൻറ്റ് ഇന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ഇന്ന് കാട്ടിലേക്ക് പോകാം, രണ്ട് ദിവസം കാട്ടിൽ താമസിച്ച് കുറേ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാം ബൈക്ക് എടുത്ത് ക്യാമറയും തുടയിട്ട് നിങ്ങൾ നടക്കണം. അപ്പോൾ നിങ്ങളെ ടച്ച് ചെയ്യുന്ന സത്യസന്ധമായ ഒരു ഫോട്ടോസുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്നത് സ്പോട്ട് ഓർ ബ്രേക്കിംഗ് ന്യൂസ്, ഇപ്പോൾ വീഡിയോയിലായാലും ഓഡിയോ ആയാലും ബ്രേക്കിംഗ് ന്യൂസ് റെഫർ ടു എനി എവറി ഇൻസിഡൻറ്റ് ദാറ്റ് ഇൻ അൺപ്ലാൻഡ്. ഓരോ ഇൻസിഡൻറ്റ് നടക്കുന്നവൻ പ്ലാൻ ചെയ്തിട്ടല്ല, അതാണ് നമ്മൾ ഓർക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അപൂർവ ഒരു നിമിഷത്തെ ഒരു ചിലപ്പോൾ ഒരു സ്കൈയുടെ ഭംഗിയായിരിക്കും, ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കിളിയായിരിക്കും, ചിലപ്പോൾ ഒരു ആൾക്കാർ പാടത്ത് നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു മലയോര മേഖലയിൽ വീഴുന്ന ലൈറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് അവിടെ വളരെ ഗ്ലോറിഫൈ ആയിട്ടോ അല്ലെ ഡള്ളായി കിടക്കുന്ന ഒരു ചിത്രമായിരിക്കും. യു ഡോണ്ട് നോ എവർ ഓർ വെൻ ഇറ്റ് വിൽ ഹാപ്പൻ, നിങ്ങൾക്ക് അറിയില്ല എവിടെ എന്ത് സംഭവിക്കുന്നു. ആൻഡ് സം ടൈം ഇറ്റ് ഷുഡ് ഈവൻ ഹാവ് ടു ഹാപ്പൻ. എക്സാമ്പിൾ എ ഹൗസ് ഓർ ബിൽഡിംഗ് ഫയർ. നിങ്ങൾക്കറിയാം ഒരു നാളെ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതിന് നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു, ഒരു കത്തുന്നു, ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടാവുന്നു. അപ്പം സ്പോട്ട് പെട്ടെന്ന് ചെന്ന് എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തായിരിക്കും ആ സ്പോട്ട്. അതായത് ജനറൽ ന്യൂസ് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സ്പോട്ട് ഓർ ബ്രേക്കിംഗ് ന്യൂസ്. അതിപ്പോൾ ചാനലിലേക്ക് ഈ വീഡിയോസ് എടുക്കുന്നവരാണെങ്കിൽ അത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കും. പിന്നത്തെയാണ് ഡോക്യുമെൻ്ററി ഫോട്ടോ ജേർണലിസ്റ്റ്. ദിസ് റെഫർ ടു ലോങ് ടേം ഫോട്ടോഗ്രാഫിക് പ്രോജക്ട്സ് ലൈക്ക് ട്രെയിനിങ് എ കാൻഡിഡേറ്റ് ഡ്യൂറിങ് ദി ക്യാമ്പയിൻ പീരിയഡ് ഓർ ഡോക്യുമെൻ്ററി ദി ലൈഫ് ഓഫ് ആൻ ഓർഫാൻഡ് ചൈൽഡ്. ഒരു ഓർഫൻ കുട്ടിയെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. നമ്മളിവിടെ ഇവിടെ പല ഫസ്റ്റ് ബാച്ചൊക്കെ ഇവിടുത്തെ അടുത്തുള്ള നമ്മുടെ എസ് എൻ ഡി പി ഓഫീസിൻ്റെ ഒരേപ്പത്തുള്ള ഓപ്പോസിറ്റുള്ള കന്യാശ്രീ മഠത്തിലെ ഓർഫനേജും മന്ദബുദ്ധികളായ കുട്ടികളെ നോക്കുന്നൊരു സ്ഥാപനമുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജെ ഡി ഡിയിലായിരുന്നപ്പോൾ ഞാൻ ഓർഫനേജിലെ കുട്ടികളെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. അവർ പല നാടിൽ നിന്നും വന്ന് അവിടെ താമസിക്കുന്നവരായിരുന്നു, ഗുജറാത്തിൽ നിന്നും പിന്നെ ഹിമാചൽ പ്രദേശിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ആരും ഇല്ലാത്ത അല്ല അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് വളർത്താൻ ബുദ്ധിമുട്ടുള്ള മുസ്ലിം കുട്ടികൾ ആണ് അവരവിടെ ജെ ഡി ടി സിനാമെന്ന് പറഞ്ഞ കോഴിക്കോടിനടുത്ത് വെള്ളിമാട് കുന്നിലുള്ള ഓർഫനേജ് ഉണ്ട്. അത് ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പ് അഞ്ചെട്ട് വർഷം മുമ്പ് ഒരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു. അന്ന് അവിടെ ചെന്ന് അവർ എനിക്ക് അല്പം ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന കൊണ്ടും ഒത്തിരി കുട്ടികൾ ഹിന്ദി സംസാരിക്കുന്ന കുട്ടികൾ, അപ്പോൾ അവരുടെ ദൈന്യത പണ്ടത്തെ കാര്യങ്ങളെ ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നമുക്ക് കാണുമ്പോഴേ വിഷമം തോന്നും. അച്ഛനമ്മയൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ, ചിലർക്ക് അച്ഛനമ്മ ഉള്ളതുകൊണ്ട് അത് ചോദിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന അച്ഛനമ്മ ഇല്ലാത്ത കുട്ടികളുടെ കണ്ണ് നനയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ ഞാൻ ശനിയാഴ്ച ദിവസം പോയിട്ട് ഡ്രോയിങ്ങും ചിത്രം വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവരുമായിട്ട് അടുത്തത്. അവരോട് അടുക്കാതെ അവരുടെ മുമ്പിൽ നമുക്ക് ക്യാമറ ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഫോട്ടോസ് എടുത്തു, അതിനുശേഷം അവർ പിന്നെ അവരോടൊപ്പം നടന്ന് ഫോട്ടോ ഡോക്യുമെൻ്ററി പോലെ തയ്യാറാക്കാൻ എനിക്കൊരവസരം, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, അതാണ് പറ്റിപ്പോയത്. പിന്നെ ഒരു നിലമ്പൂർ പഠിക്കുമ്പോൾ ഒരു കാടിനുള്ളിൽ താമസിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, എൻ്റെ നാട്ടിൽ തന്നെ പൊല്യൂഷനെ കുറിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിനെ കുറിച്ച് ഡോക്യുമെൻ്റ്, ഞാൻ നിങ്ങൾ സ്റ്റില്ല് കൊണ്ടെടുത്താൽ മതി, സ്റ്റില്ല് കൊണ്ടൊരു കഥ പറയുക, സ്റ്റിൽ ഫോട്ടോസ് വെച്ചിട്ട് ഒരു ഫീച്ചർ പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങളാകാം, മറ്റു പ്രശ്നങ്ങളാകാം. ഇപ്പം ഞാൻ ഇവനെ ഒരു ഓർഫൻ കുട്ടിയെ കുറേ വർഷം പിന്തുടർന്നിട്ട് എടുത്തിട്ടുള്ള ഡോക്യുമെൻ്ററിയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്പോർട്സ് ഫോട്ടോഗ്രാഫി, ഇത് മോസ്റ്റ് ആക്ഷൻ പാക്ഡ് സൈഡ് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ്. യു ക്യാൻ ടേക്ക് ഫോട്ടോസ് ഓഫ് എനി സ്പോർട്സ്. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ഫോട്ടോസും സ്പോർട്സ് ഫോട്ടോസും എടുക്കാം, മനസ്സിലായി? അത് ആക്ഷൻ പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ, അപ്പോൾ ഷട്ടർ സ്പീഡ് എങ്ങനെ ഇടണം, ISO എങ്ങനെ ക്രമീകരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ എല്ലാം ഓട്ടോയിലാണ് ഡിജിറ്റൽ, അതുകൊണ്ട് അത് ചെയ്യും. ബാസ്കറ്റ്ബോൾ ഗെയിമോ ഫുട്ബോള് ചാമ്പ്യൻഷിപ്പ് മാച്ചസ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ ആലപ്പുഴയിലാണ് വള്ളംകളിയുടെ ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു തരം സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ പെടുന്ന ഗെയിമിൽ പെടുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ജേർണലിസ്റ്റ് ആകണം, ജേർണലിസ്റ്റിനെ ഇപ്പം നിങ്ങൾ വീട്ടിൽ നാട്ടിൽ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്നവരോ ചുറ്റും നിന്ന് ഫുട്ബോൾ കളിക്കുന്നതിലൊക്കെ പോയിട്ട് ക്യാമറ വെച്ചിട്ട് അതിന് സ്നാപ്സ് നിങ്ങളെടുത്ത് പഠിക്കണം കേട്ടോ. അത് പഠിച്ചുകൊണ്ടിരിക്കണം, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് ഫുൾ പ്രാക്ടീസാണ് വീട്ടിലൊക്കെയാണ്. പിന്നെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്. ദിസ് ഈസ് നോട്ട് ബീൻ എ ടൈപ്പ് ഓഫ് ഫോട്ടോ, പോർട്രേറ്റ് ഫോട്ടോ. ഇൻ ഫോട്ടോ ജേർണലിസം, പോർട്രേറ്റ് ഷോ ഇൻവോൾവ്ഡ് സിഗ്നിഫൈങ് മെമ്പർ ഓഫ് കമ്മ്യൂണിറ്റി ജോൺ ഇറ്റ് ഇസ് യൂഷ്വൽ എൻവയോൺമെൻറ്റ് ലൈക്ക് എ റേസ് കാർ ഡ്രൈവർ ബേസ്ഡ് ഹിസ് കാർ, ഡോക്ടർ ഇൻസൈഡ് ദി ഓപ്പറേഷൻ റൂം, ഓർ ദി US പ്രസിഡൻറ്റ് ഇൻ ഓൾ. ഇത് ഇവർ പറയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നാട്ടും ഒരു സിനിമാ നടനെയോ നാട്ടുമ്പുറത്തെ ഒരു കൃഷിക്കാരിയായ സ്ത്രീയോ എന്തെങ്കിലും പ്രത്യേകതയുള്ള അവരുടെ പോർട്രേറ്റ്സ്, ചുക്കിച്ചുളുങ്ങിയ പോർട്രേറ്റുള്ള മുഖങ്ങളുള്ളവർ, നമ്മൾ ആദിവാസി സ്ത്രീകളുടെ മുഖങ്ങളൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ, കുട്ടികളുടെ ദൈന്യമായ മുഖങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പോർട്രേറ്റ് എടുക്കുമ്പോൾ നമ്മൾ, പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഛായാചിത്രം അല്ലേ. ഛായാചിത്രം എടുക്കുന്നത് ചിലപ്പം ഈ ജേർണലിസ്റ്റിനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പം വലിയ വലിയ ഇപ്പോൾ MD വാസു എന്നൊരു സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ ഒക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളവരാണ് ജേർണലി പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ജേർണലിസ്റ്റുകൾ കൊണ്ട് കൊടുക്കുന്ന ചിത്രങ്ങൾ എടുക്കും. ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ അതാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ 60th പിറന്നാളിന് അദ്ദേഹം അയച്ചു കൊടുത്ത ഒരു പോർട്രേറ്റാണ് നമ്മൾ കണ്ടത്, ഒരു താടിയൊക്കെ നിറച്ചിട്ട് അയാളുടെ മോനെടുത്ത പോർട്രേറ്റ്. ഇതുപോലെ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് എൻ്റെ ചിത്രങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരു ജേർണലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഇതുപോലെ VIPs ഒക്കെ എടുക്കാൻ പോകും. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയൊക്കെ പോർട്രേറ്റ്, പോർട്രേറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ അവിടം വരെയുള്ള നമ്മൾ ഫോട്ടോസ്, അല്ലെങ്കിൽ അര ഫോട്ടോയിട്ട് ഏത് രീതി എടുക്കാം, ഛായാചിത്രം, ആ ചിത്രത്തിൻ്റെ ഛായയുടെ പ്രത്യേകത വളർത്തിയെടുക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ. ഇപ്പോൾ പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ മോണാലിസ എന്ന് പറയുന്ന ചിത്രം, നിങ്ങൾ ആ പോർട്രേറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ വരച്ച ചിത്രം എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അറിയുമ്പോഴുള്ള ആ ദൈന്യതയാണ് വിഷമത്തിലുള്ളൂ. അതൊരു അപകാരമായി നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കുറേ നേരം ശ്രദ്ധിച്ച് നിന്നാൽ അവരുടെ മനസ്സിൻ്റെ ഭാവം നമുക്ക് ആ മുഖത്ത് കാണാൻ പറ്റും. അതാണ് അത് ലോകത്തിലെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു ചിത്രമായി മാറിയത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ ബേസിക് ഫോട്ടോ ജേർണലിസം ടിപ്സാണ്. അതിനു മുമ്പ് ഒരു ബ്രേക്ക്.